2020 December 11 വെള്ളിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധമേഘങ്ങൾ, കിഷോർ കെ എഴുതിയ ലേഖനം. മുംബൈ അധോലോകത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികൾ പരസ്പരം ഏറ്റുമുട്ടലുകളിലും കൊലപാതകത്തിലും അവസാനിക്കാറുണ്ട്. അത് അധോലോകത്തിന്റെ പൊതു സ്വഭാവമാണ്. എന്നാൽ അതിന് സമാനമായതും അന്താരാഷ്ട്ര തലത്തിൽ ഇടം നേടിയതുമായ രാജ്യാന്തര രാഷ്ട്രീയ കൊലപാതക പരമ്പരകളാണ് മധ്യേഷ്യയുടെ ഹൃദയഭാഗത്തുള്ള ഷിയ ഇസ്ലാമിക് രാജ്യമായ ഇറാനിൽ നിന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. November 21 ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്ത ഞെട്ടിച്ചു. ഇറാന്റെ ജനറൽ റാങ്കിലുള്ള അണുവായുധ പിതാവെന്ന് വിളിക്കുന്ന ശാസ്ത്രജ്ഞൻ മൊഹസീൻ ഫക്രി സെയ്ദ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് 65 കിലോമീറ്റർ മാറിയുള്ള ചെറുപട്ടണത്തിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. UK ഡെയിലി മെയിൽ പത്രം പറയുന്നത് അത്യാധുനിക രീതിയിലുള്ള ഇലക്ട്രോണിക് സംവിധാനമാണ് കൊലയാളികൾ ഈ ദൌത്യത്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ്. ഇലക്ട്രോണിക് ചിപ്പുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സെൻസറുകളും തെർമൽ ഇമേജ് ക്യാമറകളും മെഷീൻ ഗണ്ണും വഴിയിൽ ഉപേക്ഷിച്ച നിസാൻ പിക്കപ്പ് വാഹനത്തിൽ കൊലയാളികൾ അതിവിദഗ്ധമായി ഘടിപ്പിച്ചു. സാറ്റലൈറ്റ് വഴിയോ ഡ്രോണിന്റെ സഹായത്തോടെയോ നിയന്ത്രിക്കാവുന്ന റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഫക്രി സെയ്ദിന്റെ കാറിന്റെ പരിസരത്തേക്ക് ആദ്യം മെഷീൻ ഗണ്ണിൽ നിന്ന് വെടിയുതിർത്തു. പിന്നെ ശാന്തമായ അന്തരീക്ഷത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ഇറാന്റെ ഈ ടോപ്പ് ലീഡർ ബുള്ളറ്റ് പ്രൂഫ് കാറിൽ നിന്ന് വെളിയിൽ ഇറങ്ങി നിമിഷങ്ങൾക്കകം വളരെ ദൂരെയല്ലാതെ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ നിന്ന് ടാർഗറ്റിനെ ലക്ഷ്യമാക്കി വെടിയുണ്ട ചീറിപ്പാഞ്ഞു. ഫക്രി സെയ്ദിന്റെ ബോഡിഗാർഡ് ഉൾപ്പെടെ വെടികൊണ്ട് വീണ് മിനിറ്റുകൾക്കകം പിക്കപ്പ് വാൻ പൊട്ടിത്തെറിച്ച് ചാമ്പലായി. ഹോളിവുഡ് സിനിമകളിൽ കാണുന്ന സാങ്കല്പിക ആക്ഷൻ രംഗങ്ങൾക്ക് സമാനമായ നേർചിത്രങ്ങളാണ് ടെഹ്റാനിലെ ഈ ചെറുപട്ടണത്തിൽ സംഭവിച്ചത്. ഇതേ വർഷം തന്നെ ജനുവരി മാസത്തിൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡിലെ ജനറൽ ഖസം സൊലൈമാനിയെ ഇറാഖിൽ വെച്ച് അമേരിക്ക എയർ സ്ട്രൈക്കിൽ കൊലപ്പെടുത്തിയിരുന്നു. ഇറാൻ അറബ് പ്രോക്സി വാർ. പാരമ്പര്യ വൈരികളായ ഇറാനും സൌദിയും ഇസ്ലാമിക മതവിഭാഗീയത കൊണ്ടും ചിന്ത കൊണ്ടും വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായമുള്ളവരാണ്. സൌദി അടക്കമുള്ള അറബ് മേഖലയിൽ വരുന്ന സുന്നികളും ഇറാൻ, ഇറാഖ്, സിറിയ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലായി കുറച്ചുള്ള ഷിയകളും തമ്മിൽ ചരിത്രപരമായി തന്നെ മതവിഭാഗീയതയുടെ പേരിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉള്ളതാണ്. കാലക്രമേണ ആശയ അഭിപ്രായങ്ങളും വാക്പോരുകളും നയതന്ത്ര തലത്തിലേക്ക് എത്തിയപ്പോൾ അതൊരു അന്താരാഷ്ട്ര പ്രശ്നമായി മാറി. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണവും യമനിലെ ഹൂതി വിമതരെ കൊണ്ട് സൌദിക്കെതിരെ യുദ്ധം ചെയ്യിപ്പിക്കുന്നതുമായുള്ള ഇറാന്റെ നിലപാടിനെതിരെ തിരിച്ചടിക്കാൻ അമേരിക്ക അറബ് ഇസ്രായേൽ സഖ്യം ഒരു വഴി തിരയുന്നതിൽ അത്ഭുതപ്പെടാനില്ല. അതിനോടൊപ്പം തീവ്ര ഇസ്ലാമിക് സ്വഭാവമുള്ള വിമത ഹിസ്ബുള്ള, ഇസ്ലാമിക് ജിഹാദ്, ഹമാസ് എന്നീ സംഘടനയുമായി ചേർന്നുകൊണ്ട് ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഇടപെടുകയും അമേരിക്ക അറബ് യൂറോപ്പ് മേഖലയിൽ രഹസ്യമായുള്ള പ്രവർത്തനം നടപ്പാക്കുകയും ചെയ്തിരുന്നു. ഇതിനുദാഹരണമായി ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് പറയുന്നത് അർജന്റീനിയൻ തലസ്ഥാനത്ത് ഇസ്രായേൽ എംബസി ബോംബ് വെച്ച് തകർത്തതിൽ ഇറാന്റെ പങ്കിനെ കുറിച്ചാണ്. സൌദിയുടെ വടക്കു പടിഞ്ഞാറ് പ്രവിശ്യയിൽ പുതുതായി ഉയരുന്ന മാജിക്കൽ സിറ്റിയായ നിയോമിലിൽ ക്രൌൺ പ്രിൻസ് ആയ മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ എന്നിവരുമായി ചേർന്ന് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായി പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം അമേരിക്ക, UAE, ഇസ്രായേൽ സമാധാന സഖ്യകക്ഷി ബന്ധവും നിലവിൽ സംജാതമായി. മധ്യേഷ്യയിൽ ഒരു യുദ്ധസമാന സ്ഥിതി വളരെ അകലെയല്ല. അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള നയതന്ത്ര സമ്മർദ്ദം നിലനിൽക്കെയാണ് ഇറാൻ യുറേനിയൻ സമ്പുഷ്ടീകരണ തോത് വലിയ തോതിൽ ഉയർത്തിയത്. ഓയിൽ ഉത്പാദന രംഗത്ത് മുൻപന്തിയിലുള്ള രാജ്യം, ആണവോർജ ശേഖരണത്തിൽ കൂടി അംഗമായാൽ ഉണ്ടാകുന്ന രാജ്യാന്തര പ്രശ്നങ്ങൾ സൌദി അടക്കമുള്ള സുന്നി ഇസ്ലാമിക് രാജ്യങ്ങൾ വളരെ ഗൌരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദും അമേരിക്കയുടെ CIA ഫക്രി സെയ്ദിന്റെ കീഴിലുള്ള ന്യൂക്ലിയർ പര്യവേഷണം സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചതിന്റെ ഫലമായാണ് ഈ കൊലപാതകം എന്നതിൽ സംശയമില്ല. എന്നാൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായി ഒറ്റപ്പെട്ട ഇറാൻ ഒരു നേരിട്ടുള്ള തിരിച്ചടിക്ക് മുതിർന്നാൽ അത് നിലവിലെ സാഹചര്യത്തിൽ ഇറാനെ കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിക്കും. അതിനോടൊപ്പം അമേരിക്കയിൽ ഡെമോക്രാറ്റിക് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥി ജോ ബൈഡൻ ഒബാമയുടെ നയം സ്വീകരിച്ചാൽ നിലവിലെ ഉപരോധത്തിന് ഒരു പരിഹാരമുണ്ടാകുമെന്ന് കൂടി വിചാരിക്കേണ്ടതുണ്ട്.